സ്വനങ്ങളെ, വൈ ജീസസ് കെയിം ടു ദിസ് എർത്ത്? എന്തിനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്? വർഷങ്ങൾക്ക് മുമ്പ് കേട്ട പാട്ടിന്റെ ഒരു ഈരടി ഞാൻ പാടിയത്, അത് തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കുവാൻ വന്നതിനാ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, Isaiah 61:1-3 വായിക്കുമാർക്കെങ്കിലും.
എളിയവരോട് സ്വതവർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുണ്ട്. യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷം നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്കും വെണ്ണീറിനു പകരം അലങ്കാരമാലയും ദുഃഖത്തിനു പകരം ആനന്ദതൈലവും വിഷണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു.
ഇവിടെ ഈ ഭാഗമാണ് കർത്താവ് നസറത്തില് സിനഗോഗില് ഇത് കോട്ട് ചെയ്തുകൊണ്ടാണ് കർത്താവ് സംസാരിച്ചത്. ലൂക്കോസിന്റെ സുവിശേഷം 4:18-19 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്? പ്രീപ്ലാൻഡ്, നേരത്തെ തന്നെ അത് പ്ലാൻ ചെയ്തതാ. എന്തിനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്? ഞാനത് പറയുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ ആത്മീയമായിട്ട് വളർന്നു കഴിയുമ്പോൾ ഒത്തിരി ഉന്നതകരമായ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമ്മളുടെ സുവിശേഷം പലപ്പോഴും മാറിപ്പോകാനുള്ളൊരു അപകട സാധ്യതയുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, PhD ഒക്കെ എടുത്ത ഒരാള് ഒരു LKG-യിലുള്ള കുട്ടിയോട് PhD ക്ലാസ്സിലെ കാര്യങ്ങൾ സംസാരിച്ചാൽ ആ കുട്ടിക്ക് എന്തോ മനസ്സിലാവും? ആ കുട്ടിക്കൊന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് PhD-ക്കാരൻ LKG-യിലുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ ആ LKG-യുടെ ലെവലിലേക്ക് ആദ്യം ഇറങ്ങി വരണം. പലപ്പോഴും നമ്മുടെ സുവിശേഷം എങ്ങനെയാണെന്നറിയാമോ? ഒരു സഹോദരൻ ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെയുള്ള ഒരാളല്ലേ, വെളിയിലുള്ള ഒരാള്, ഞാൻ അദ്ദേഹത്തോട് ചില എങ്ങനെ സുവിശേഷം പറയണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ബ്രദറെ അബദ്ധം പറ്റിപ്പോയി, ഇത്രയും നാൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരുന്നത് വിക്ടറി ഓവർ സിൻ, പാപത്തിന്മേൽ ജയം നേടണം. ഞാൻ പറഞ്ഞ സോര, പാപത്തിന്മേൽ ജയമൊക്കെ പിന്നത്തെ കാര്യമാ, പാപത്തിന്റെ ക്ഷമയാണ് ആദ്യത്തെ കാര്യം. പാപം ക്ഷമിച്ചു കിട്ടുമെന്നുള്ള ഈ കാര്യം പറയാതെ പാപത്തിന്മേൽ ജയം നേടണമെന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ PhD-ക്കാരൻ PhD-യുടെ കാര്യം LKG വിദ്യാർത്ഥിയോട് പറയുന്ന പോലെ ഇരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളൊരു പടി താഴേക്കൊന്ന് ഇറങ്ങിയാലേ സുവിശേഷം പറയാൻ പറ്റുള്ളൂ. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? വളരെ സിമ്പിളായിട്ട് കർത്താവിനെ കുറിച്ച് പറയാനാ. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നത്, വിശ്വാസത്തിൽ വന്ന ഉടനെ പറയുന്ന ഒരാളുടെ സുവിശേഷമാണ് പലപ്പോഴും ഏറ്റവും ഭംഗിയായിട്ടും ആത്മാർത്ഥതയുള്ളതും ഏറ്റവും നല്ലതായിട്ടും എഫക്റ്റീവായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഇവരൊക്കെ പഠിച്ച് PhD ആയി പോയതുകൊണ്ട് ഇപ്പൊ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യത്തില്ല, സിമ്പിളായിട്ട് പറയാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ എല്ലാം നമുക്കുള്ളൊരു ഒറ്റ എക്സാമ്പിൾ ആരാന്നറിയാമോ? യേശുവാ. ലെറ്റ് അസ് ലുക്ക് അൺടു ജീസസ്. യേശുവിനെ നോക്കിയാൽ അവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി കാണാൻ പറ്റും. ഇവിടെ പറയുകയാണ്, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഗോഡ് ഈസ് അപ്പോൺ മീ ബിക്കോസ് ദ ലോർഡ് ഹാസ് അനോയിന്റഡ് മീ ടു ബ്രിങ് good news to the afflicted. He has sent me to bind up the broken hearted.
സഹോദരങ്ങളെ, അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ ചുറ്റുമുള്ളവരെ നാം ഒന്ന് കാണണം, നമ്മുടെ ചുറ്റുമുള്ളവരെ ശ്രദ്ധിക്കണം. ഒരിക്കൽ എനിക്കൊന്ന് ഡി എൽ മൂടിയ പറഞ്ഞു തോന്നുന്നു. ഐ റിമെമ്പർ, ഐ തിങ്ക് സോ. സം പീപ്പിൾ ആർ സോ ഹെവൻലി മൈൻഡഡ് ദാറ്റ് ദേ ആർ ഓഫ് നോ എർത്ത്ലി യൂസ്. ചില ആൾക്കാര് മൊത്തം സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഭൂമിയിലെ യാതൊരു കാര്യങ്ങൾക്കും പ്രയോജനമില്ലാതെ പോവുക. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മോളിൽ നിന്ന് താഴേക്കൊന്ന് വരണം. കാരണം താഴ്വരയിൽ ഒത്തിരി പേരുണ്ട്, അവരെ നമ്മളൊന്ന് അറിയണം. ഇപ്പൊ നമുക്കൊരാൾ കരയുന്ന കണ്ടാൽ പോലും ഉടനെ ഭയങ്കര ഇതാണ്, ഹാ ഇത്രയും ആത്മീയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് കരയാമോ. ഞാൻ പറഞ്ഞത് ഈ യേശു പൂർണ്ണ ദൈവമായിരുന്നു, പിന്നാരാ പൂർണ്ണ മനുഷ്യനായിരുന്നു. രണ്ടും തമ്മിൽ പരസ്പരം വിയോജിക്കാതെ ഒരുപോലെ ചേർന്നിരുന്നു. രണ്ടും നമ്മൾ തിരിച്ചറിയണം. അവിടുന്ന് പൂർണ്ണ ദൈവമാണെന്നും അതുപോലെ തന്നെ കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ പച്ചയായൊരു മനുഷ്യനാണെന്നും നാം തിരിച്ചറിയണം. ഇപ്പൊ യേശു കരഞ്ഞു, ലാസറിന്റെ കല്ലറക്കിൽ വെച്ച് യേശു കരഞ്ഞു. നമ്മളുടനെ പറയുന്നത് ലാസർ നരകത്തിൽ പോവല്ലോ, അതൊന്നും അല്ല യേശു കരഞ്ഞേ. ആത്മാക്കൾ, ലോകത്തിലുള്ള ആത്മാക്കൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നോർത്ത് യേശു കരഞ്ഞു. ഇതൊന്നുമല്ല അവിടെ എഴുതിയിരിക്കുന്നത്, അതാണോ? ഞങ്ങൾ പ്രസംഗിക്കുന്നവർ പറഞ്ഞു 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 പോയിട്ട് നമ്മുടെ തലക്കകത്തും ഇതങ്ങ് കയറിപ്പോയി എന്നുള്ളതാണ്. നമ്മൾ ഓർക്കുന്നത് യേശു അങ്ങനെ ചെറിയ കാര്യത്തിനൊന്നും യേശു കരയത്തില്ല, യേശു എന്തിനെ കരയുള്ളൂ, എല്ലാവരും നരകത്തിൽ പോകുന്നല്ലോ. ഒന്നുമില്ല യേശു കരഞ്ഞു. നിങ്ങളെ വാക്യം എടുത്ത് വായിച്ചു നോക്കി, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം.
അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി.
ആ കണ്ടോ, ശ്രദ്ധിച്ചേ, യേശു എപ്പോഴാ ഉള്ളം നൊന്ത് കലങ്ങിയത്? അവിടെ മറിയ കരയുന്നു, കൂടെയുള്ള യഹൂദന്മാർ കരയുന്നു. ഇവരുടെ കരച്ചില് കണ്ടപ്പോള് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വന്ന യേശുവാ. ഏതാനും സെക്കൻഡ്സ് അതിനകം ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന യേശുവിനെ അറിയാം, പ്ലാൻ ചെയ്താ വന്നിരിക്കുന്നേ. പക്ഷേ എങ്കിലും അവരുടെ കരച്ചിൽ കണ്ടപ്പോൾ യേശുവിനുള്ളം നൊന്ത് കലങ്ങി. ഞാൻ പറഞ്ഞത് യേശുവിനെ നമ്മളൊന്ന് കാണണം. എന്ത് കാണണം? കാരണം ഞാൻ നമ്മളിപ്പോ ഈ ആത്മാക്കളുടെ വിഷയം മാത്രമായി പോയതുകൊണ്ട് ബാക്കിയെല്ലാം മറന്നുപോകാനായിട്ടുള്ള ഒരു അപകട സാധ്യത നമ്മുടെ മുൻപിലുണ്ട്. പക്ഷെ മനുഷ്യൻ ആത്മാവ് മാത്രമല്ല, പിന്നെ അവൻ എന്തൊക്കെയുണ്ട്? അവനൊരു ദേഹമുണ്ട്, അവനൊരു ദേഹിയും കൂടിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ മനുഷ്യൻ എന്ന വചനം പറയുമ്പം അത് മുഴുവനാ, ആത്മാവ് മാത്രമല്ല. സി, ആത്മാവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. The most important thing is the spirit. പക്ഷേ അത് മാത്രം അങ്ങ് പോകരുത്. എന്തുകൊണ്ടുണ്ട്? അവർക്കൊരു ശരീരവുമുണ്ട്, ഒരു മനസ്സുമുണ്ട്. നമ്മുടെ കർത്താവ് നമ്മുടെ ഈ മൂന്ന് മേഖലകളിലേക്കും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നവനാ. പക്ഷേ ഏറ്റവും പ്രാധാന്യം ആത്മാവാ. ബാക്കിയൊക്കെ ഇവിടെ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളാ. പക്ഷേ എങ്കിൽ പോലും കർത്താവ് ഈ മൂന്ന് മേഖലകളെയും കണ്ടു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. കണ്ടു എന്നുള്ളത് തിരിച്ചറിയണം. അല്ലേ, ഉള്ള ഒത്തിരി അപകടങ്ങളുണ്ട്. എന്നറിയാമോ? രക്ഷിക്കപ്പെടാത്ത നമ്മുടെ പ്രിയപ്പെട്ടവര്, ഇവരൊന്നും രക്ഷിക്കപ്പെട്ടില്ലല്ലോ എന്നോർത്ത് അവരുടെ ശാരീരികമായ ആവശ്യങ്ങൾ പോലും നമ്മൾ ചിലപ്പം വിട്ടുകളയും. അവരുടെ മാനസികമായ ആവശ്യങ്ങൾ പോലും നമ്മൾ വിട്ടുകളയും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. പ്രായമായ ആൾക്കാർക്ക് ഏറ്റവും അധികം വേണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? വാട്ട് ദേ നീഡ്? എന്താ അവർക്ക് ഏറ്റവും ഉള്ളൊരു നീഡ്? അവരെ ഒന്ന് കേൾക്കുക എന്നുള്ളതാ. അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാൻ. ചിലപ്പോൾ അവര് പറഞ്ഞ കാര്യം റെലവെന്റ് അല്ലായിരിക്കും. കാരണം നമ്മളൊക്കെ 21-ാം നൂറ്റാണ്ടിലല്ലേ, അവരൊക്കെ 1947 മുമ്പുള്ള ആൾക്കാരല്ലേ. അവര് പറഞ്ഞ പല കാര്യങ്ങളും നമുക്കിപ്പോഴൊന്നും മനസ്സിലാകത്തില്ല. മനസ്സിലായില്ലെങ്കിലും ഒന്ന് കേട്ടിരിക്കാനായിട്ട്. അതിന് പറഞ്ഞ പേരാണ് നമ്മൾ അവർക്കൊരു ഒരു ഫെലോഷിപ്പ് കൊടുക്കുക, ഒരു കൂട്ടായ്മ കൊടുക്കുക എന്നുള്ളൊരു കാര്യം. ഞാൻ പറഞ്ഞത് ഈ ദിവസങ്ങളിൽ ആത്മാവിനിട്ട് മാത്രം കയറി പിടിക്കാതെ ഒരു സ്റ്റെപ്പും കൂടെ ഒന്ന് താഴേക്ക് ഇറങ്ങുക. നമ്മൾ പി എച്ച് ഡിയിലാണ്, ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. പി എച്ച് ഡിയാ, ഇപ്പൊ പി എച്ച് ഡി കഴിഞ്ഞിട്ട് അടുത്ത ലെവലിൽ നമ്മൾ ഡബിൾ പി എച്ച് ഡിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക, വാട്ട് എവർ ഇറ്റ് മേ ബി. പക്ഷെ നമുക്കൊന്ന് താഴേക്ക് ഒന്ന് ഇറങ്ങി വരാം, ഒന്ന് താഴേക്ക് ഇറങ്ങി വരാം. എന്റെ മുൻപിലിരിക്കുന്നയാള് എത്ര വലിയ ആത്മീയനാണെങ്കിലും ഒരു പച്ചയായ മനുഷ്യനാ, ഒരു വ്യക്തിയാ. ആ വ്യക്തിക്ക് ആത്മീക ആവശ്യങ്ങൾ മാത്രമല്ല, ആ വ്യക്തിക്ക് ശാരീരികമായ ആവശ്യങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്, മാനസികമായ ആവശ്യങ്ങളുണ്ട്. ഇതെല്ലാം ഒന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ, ഇത് തിരിച്ചറിഞ്ഞ അറിയുമ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ഒരു അനുഗ്രഹമായി തീരുന്നത്. വി വിൽ ബി എ ബ്ലെസ്സിങ്. നമ്മളൊരു അനുഗ്രഹമായി തീരും. യേശുവിനെ കുറിച്ചുള്ള വാക്യം അപ്പോസ്തല പ്രവർത്തനം അതിന്റെ 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആക്സ് 10 അതിന്റെ 38-ാം വാക്യം, ആക്സ് 10:38. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം.
നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും.
കണ്ടോ, അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പം ഐസയ 61 നമ്മൾ വായിച്ചതാ. നസ്രേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും എന്ത് ചെയ്തു? അഭിഷേകം ചെയ്തു. എന്നിട്ട്
ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തു.
ആ, ശ്രദ്ധിച്ചേ. ഹീ വെന്റ് അബൌട്ട് ഡൂയിങ് ഗുഡ്. അവൻ നന്മ ചെയ്തും പിന്നെ പിശാചു ബാധിച്ചവരെ സൗഖ്യമാക്കിയും പിന്നെ
കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ.
ആ, സഹോദരങ്ങളെ ശ്രദ്ധിച്ച്, യേശുവിനെ കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് യേശുവിന്റെ മിനിസ്ട്രിയെ കുറിച്ച് സംസാരിക്കുക. യേശുവിന്റെ ശുശ്രൂഷ എന്തായിരുന്നു? യേശുവിന്റെ ശുശ്രൂഷ, അവൻ നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ചു. ഹീ വെന്റ് അബൌട്ട് ഡൂയിങ് ഗുഡ്. നന്മ ചെയ്തു. രണ്ട്, പിശാചു ബാധിച്ചവരെ സൗഖ്യമാക്കി. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ള ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്ത് ശുശ്രൂഷയാ? നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്ന ശുശ്രൂഷയാ. അടുത്തത്, പിശാചിനാൽ ബാധിച്ചവരെ സൗഖ്യമാക്കുന്ന ശുശ്രൂഷയാ. ലുക്ക് അണ്ടു ജീസസ്. എവിടെങ്കിലും സംശയം വന്നാൽ നേരെ എവിടെ ചെന്ന് നിൽക്കണം? യേശുവിനെ ചെന്ന് നോക്കണം. അവിടെയാണ് അതിന്റെ ഫുൾനെസ് നമ്മൾ കാണുന്നത്. മിനിസ്ട്രിയുടെ പൂർണ്ണത കാണുന്നത് നമ്മൾ യേശുവിലാ. നമുക്ക് ഐസയ 61 നമുക്കൊന്ന് മടങ്ങി വരാം. ഐസയ 61 നമുക്കൊന്ന് കുറച്ചും കൂടെ ഒന്ന് അക്കാര്യങ്ങൾ നോക്കാം. 1-ാം വാക്യം പറയുകയാണ്, ദ ലോർഡ് ഹാസ് അനോയിന്റഡ് മീ, അഭിഷേകം ചെയ്തു. അഭിഷേകം എന്നൊരു വാക്ക് നമ്മൾ ഒത്തിരി കേൾക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കേൾക്കുന്ന, അഭിഷേകം പ്രാപിച്ചോ, അഭിഷേകം പ്രാപിച്ചോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുക നമ്മളോട്. എന്താ അഭിഷേകം? പഴയ നിയമത്തിലൊക്കെ അഭിഷേകത്തെ നമ്മൾ കാണുന്നുണ്ട്. രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നു, പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യുന്നു, പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് വിട്ടിട്ടുണ്ട്. ദാവീദിനെ എന്ത് ചെയ്തു? അഭിഷേകം ചെയ്തു. കൊമ്പിൽ തൈലം കൊണ്ട് ദാവീദിനെ എന്ത് ചെയ്തു? അഭിഷേകം ചെയ്തു. പാത്രത്തിൽ തൈലമെടുത്ത് ശൗലിനെ അഭിഷേകം ചെയ്തു, രാജാവായിട്ട്, പുരോഹിതനായിട്ട്, പ്രവാചകനായിട്ട്. ഇറ്റ്സ് ഫോർ എ പർപ്പസ്. അഭിഷേകം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാര്യം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാ. ഇവിടെ യേശുവിന്റെ മേൽ അഭിഷേകം വന്നത് എന്തിനാണെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുക. ദ ലോർഡ് ഹാസ് അനോയിന്റഡ് മീ, എന്തിനാണ്? ടു ബ്രിങ് ഗുഡ് ന്യൂസ് ടു ദി അഫ്ലിക്റ്റഡ്, എളിയവരോട്, എന്നിടത്ത് ഗുഡ് ന്യൂസ് ടു ദ പൂവർ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ. അപ്പം ഈ അഭിഷേകത്തിന്റെ പ്രൈമറി ആയിട്ടുള്ള ഒരു കാര്യം പറയണം, എന്താണ്? സുവിശേഷം അറിയിക്കണം, ദരിദ്രന്മാരോട് അറിയിക്കണം, ദരിദ്രന്മാരോട് അറിയിക്കുവാനായിട്ട്. അപ്പോൾ ഈ അഭിഷേകം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു കാര്യം എന്താണ്? സുവിശേഷം അറിയിക്കുക, സുവിശേഷം അറിയിക്കുക, ദരിദ്രന്മാരോട് അറിയിക്കുക. അടുത്തത് ഇവിടെ പറയാണ്, He has sent me to bind up the broken hearted. ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുവാൻ. നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവിതങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് അറിയാവോ? ഹൃദയം തകർന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത്. മുറിഞ്ഞ ഹൃദയവുമായിട്ട് അനേകം പേർ നടക്കുക. ഇനി അവരുടെ പ്രത്യേകത കൂടെ പറയാം, അവർ മറ്റുള്ളവരെ മുറിക്കുന്നവരുമായിരിക്കും. ഹൃദയത്തിൽ മുറിവുള്ളവർക്കൊരു പ്രത്യേകതയുണ്ട്, അവർ വെറുതെ ഇരിക്കത്തില്ല, അവർ മറ്റുള്ളവരെ മുറിക്കുന്നവരായിരിക്കും. സ്നേഹം കിട്ടാതെ വളർന്നവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരെന്ത് ചെയ്യും? നിങ്ങൾക്ക് ഒരുപക്ഷെ സ്കൂളിലൊക്കെ ചില എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ചില ടീച്ചർമാര് അവർ വല്ലാതെ ബിഹേവ് ചെയ്യുന്നു. നിങ്ങൾ അല്പം ഒന്ന് ബാക്കിലേക്ക് ഒന്ന് എടുക്കുകയാണെങ്കിൽ അവരിൽ പലരും മുറിവേറ്റ ഹൃദയവുമായിട്ട് നടക്കുന്നവരാ. തങ്ങളുടേതായ ആഗ്രഹങ്ങൾ നടക്കാതെ പോയവർ, ഒരുപക്ഷെ മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാതെ പോയവർ, ജീവിതത്തിൽ എവിടെങ്കിലും പരാജയം സംഭവിച്ച് അതിന്റെ പേരിൽ തങ്ങളെ തന്നെ പഴിക്കുന്നവർ, അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ മറ്റുള്ളവരെ മുറിക്കും, മുറിക്കും. അതുകൊണ്ട് ആരെങ്കിലും മറ്റുള്ളവരെ മുറിക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് ചാടിക്കേറി ജഡ്ജ് ചെയ്യാതെ ഒരല്പസമയം ശാന്തമായിട്ട് ഇടപെടാൻ തുടങ്ങിയാൽ, പ്രിയ സഹോദരങ്ങളെ, കാരണം അവരുടെ പ്രശ്നം എന്നാണെന്നറിയാമോ? സ്നേഹം കിട്ടാതെ പോയതുകൊണ്ടാ. ആദ്യം യേശുവിന്റെ സ്നേഹം നമ്മിലൂടെ ഒഴുകണം, അതിനുശേഷം അവർക്ക് നേരിട്ട് അനുഭവം ഉണ്ടാവും. ഞാൻ പറഞ്ഞത് പിടി കിട്ടിയോ? യേശുവിന്റെ സ്നേഹം ആദ്യം ഒരു അറിയേണ്ടത് നമ്മിലൂടെയാണ് അറിയേണ്ടത്. നമ്മെ മുറിക്കുമ്പോഴും നമുക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോഴും അതിന്റെ നടുവിൽ അവരെ തിരിച്ച് സ്നേഹിക്കാനും ക്ഷമിക്കുവാനും തുടങ്ങിയാൽ അതായിരിക്കും അനേകരുടെ ജീവിതത്തില് രക്ഷയ്ക്ക് കാരണമായി തീരുന്നേ. ഞാനതാ പറഞ്ഞത്, കർത്താവ് അതിനുവേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നേ, ഹൃദയം തകർന്നവരുടെ മുറിവുകൾ വെച്ച് കെട്ടാൻ. ഞാനത് പറഞ്ഞ, ആത്മാവിലേക്ക് ചാടിക്കേറി പോകരുത്, അതിന് സമയമുണ്ടെന്ന്. നമ്മൾ വിചാരിക്കുന്നത് ഇനി ആരും കിട്ടത്തില്ലെന്ന്, അല്ലെന്ന്, സമയമുണ്ട്. ആദ്യം ദേ ആർ പീപ്പിൾ, അവർ മനുഷ്യരാ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് രോഗം വന്നാൽ ഒരു പ്രത്യേകതയുണ്ട്, നമുക്കൊരു കർത്താവുണ്ടെന്ന് ധൈര്യപ്പെടാൻ ആശ്രയിക്കാൻ. പക്ഷേ ഈ സാധാരണക്കാരൻ രോഗം വന്നാൽ ആശ്രയിക്കാനൊരു ദൈവമില്ല. അവർക്ക് പലപ്പോഴും ഉള്ളത് കണ്ണ് കാണാൻ വയ്യാത്ത, ചെവി കേൾക്കാൻ വയ്യാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത മൂഢ വിഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കിടെ ദൈവത്തിന്റെ പ്രത്യേകതയുണ്ട്. ചെവിയെ നട്ടവൻ കേൾക്കുകയില്ലയോ, കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ? നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത അതാണ്, അവൻ കണ്ണുള്ള ദൈവമാ, അവൻ ചെവിയുള്ള ദൈവമാ, അവൻ കാണുന്ന ദൈവമാ, അവൻ കേൾക്കുന്ന ദൈവമാ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഇസ്രായേലിന്റെ കരച്ചിൽ ഞാൻ കേട്ടു, കേട്ടു, രണ്ടാവശ്യം പറയുക, അതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു അവരെ വിടുവിക്കുവാൻ. നമ്മുടെ ദൈവത്തിന്റെ മാത്രമുള്ള പ്രത്യേകതയാ, അവൻ ചെവിയുള്ള ദൈവമാ, അവൻ കേൾക്കുന്ന ദൈവമാ, തന്റെ ഭക്തന്മാരുടെ നിലവിളി കേട്ട് ഇറങ്ങി വരുന്ന ദൈവമാ, അവരെ വിടുവിക്കുന്ന ദൈവമാ, അവൻ കൈകളുള്ള ദൈവമാ. എന്തിനെന്നറിയാമോ? തന്റെ ജനത്തെ എഴുതിയിരിക്കുകയാണ്, തന്റെ വലങ്കരം കൊണ്ട് അവൻ വിടുവിച്ചു. ഇറ്റ് ഷോസ് ഹിസ് സ്ട്രെങ്ത്. അത് നമ്മുടെ ദൈവം. പക്ഷേ ഈ പാവപ്പെട്ടവർക്ക് അങ്ങനൊരു ദൈവമില്ല. അതാ അവരുടെ, അതുകൊണ്ട് ശാപത്തിലായിരിക്കുന്നേ, അതാ ആശ്വാസമില്ലാതിരിക്കുന്നത്, അതുകൊണ്ടാ മുറിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും മുറിക്കലുകൾ, കുറ്റപ്പെടുത്തലുകൾ. അതിന്റെ കാരണം യേശുവിന്റെ സ്നേഹത്താൽ ഹൃദയം വെച്ചുകെട്ടപ്പെട്ടിട്ടില്ല. യേശുവിന്റെ സ്നേഹത്തിന് മാത്രമേ ഹൃദയത്തിന്റെ മുറിവുകളെ വെച്ചുകെട്ടാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മളൊന്ന് പരിശോധിക്കണം. ഒരുപക്ഷെ
മറ്റുള്ളവരെ വീണ്ടും 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 അറ്റാക്ക് ചെയ്യുന്നൊരു നേച്ചർ നമുക്കുണ്ടെങ്കിൽ എവിടെയോ സ്നേഹം കിട്ടാത്തൊരു കാര്യം കിടപ്പുണ്ടോ എന്ന് പരിശോധിച്ചു വേണം. എന്നിട്ട് കർത്താവിന് അത് മുറി ഒന്ന് തുറന്നു വെച്ചിട്ട് പറയണം, കർത്താവേ അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. കർത്താവ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ, എന്നെ നിറയ്ക്കണമേ. യേശുവിന്റെ സ്നേഹം കടന്നു വരുമ്പോൾ മാത്രമേ നമ്മുടെ മുറിവുള്ള ഹൃദയങ്ങൾക്ക് പൂർണ്ണമായ സൗഖ്യം വരുള്ളൂ. കാരണം അവൻ ഗിലയാദിലെ വൈദ്യന. ഹല്ലേലൂയ. അവൻ ഗിലയാദിലെ വൈദ്യന. ഗിലയാദിലെ വൈദ്യന്റെ കയ്യിൽ മാത്രമേ ഹൃദയത്തിന്റെ മുറിവുകളെ വെച്ച് കെട്ടാനായിട്ടുള്ള ഔഷധമുള്ളൂ, വേറെ ആരുടെയും കയ്യിലില്ല. മുറിവുകൾ വെച്ച് കെട്ടാൻ സ്വരങ്ങളെ നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാ, അവർക്ക് സ്നേഹം കിട്ടിയിട്ടില്ല. ഈ ലോകത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാ, സ്നേഹം, സ്നേഹം. പക്ഷേ സ്നേഹം കൊടുക്കാനായിട്ട് അവരുടെ മാതാപിതാക്കളുടെ കയ്യിലും ഇല്ലായിരുന്നു. അവരെവിടെ നിന്ന് കൊടുക്കും? അവരുടെ കയ്യിലുണ്ടല്ലേ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അവരുടെ കയ്യിലും ഇല്ല. പക്ഷെ അതിന് പകരം ഈ ലോകം കൊടുക്കുന്നതിനറിയാമോ? വിദ്വേഷം, പക, വെറുപ്പ്, ഇതൊക്കെയാ ലോകം അങ്ങോട്ട് കൊടുക്കുന്നേ, പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നേ. പക്ഷേ യേശു ഒരാളുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ, യേശുവിന്റെ സ്നേഹം വന്നറിഞ്ഞു കഴിയുമ്പോൾ, അപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് തോന്നിയത് ഈ ലോകത്തിൽ ആരില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് ധൈര്യം വന്നപ്പോഴാണെന്നറിയാമോ? യേശുവിന്റെ സ്നേഹം ഹൃദയത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ എല്ലാ മുറിവുകളും കർത്താവ് വെച്ച് കെട്ടി. അവിടുത്തെ രക്തം എൻ്റെ പാപങ്ങളെ കഴുകി. അവിടുത്തെ പരിശുദ്ധാത്മാവിനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുകളെ കഴുകി. കർത്താവ് പറയുക, തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. ഇനി ഞാൻ ഒന്നുകൂടെ എന്നോട് ചേർത്ത് പറയട്ടെ. യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് നല്ലത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നില്ലെങ്കിൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരത്തില്ല. കാര്യസ്ഥൻ വരും, ഞാൻ പോയാൽ വരും. ഞാൻ ഉള്ളപ്പോഴുള്ള പോലെ അല്ല കാര്യസ്ഥൻ വരാൻ പോകുന്നത്. കാരണം യേശു ഉള്ളപ്പോൾ യേശുവിൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടായിരുന്നുള്ളൂ. യേശു പിതാവിന്റെ വലത്തുഭാഗത്ത് പോയിട്ട് പിതാവിനോട് ചോദിച്ചിട്ട് താഴേക്ക് കൊടുത്തപ്പോൾ തന്റെ ശിഷ്യന്മാർക്ക് മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടി. ഇതെങ്ങനെയാണെന്ന് പറയാം, പഴയതിൽ മനോഹരമായൊരു പിക്ചറുണ്ട്. മോശയുടെ മേൽ ആത്മാവുണ്ടായിരുന്നു. കർത്താവ് ആ ആത്മാവിനെ എടുത്ത് 70 പേർക്ക് കൊടുത്തു. ഇതുപോലെ യേശു ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് പോയപ്പോൾ പിതാവിനോട് ചോദിച്ച് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇന്നെന്താ അത് എന്ത് ചെയ്തിരിക്കുക? മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക. അന്ന് യേശു ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ യേശു മാത്രമേ ഉള്ളായിരുന്നു. ഇന്ന് അനേകം യേശു കർത്താവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ട ആയിരങ്ങളുണ്ട്. എന്തിനാണെന്നറിയാമോ? ഈ മുഴു ലോകവും കർത്താവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെടുവാൻ വേണ്ടിയിട്ട്, ഈ മുഴു ലോകവും ഈ സ്നേഹവാനായ ദൈവത്തെ അനുഭവിച്ചറിയുവാനായിട്ട് അതിനുള്ള പൊട്ടൻഷ്യലാ, അതിനുള്ള സാധ്യതയാ. കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. The resurrection of Jesus, യേശുവിന്റെ ഉയർപ്പ്, the ascension of Jesus, യേശുവിന്റെ സ്വർഗാരോഹണം നമുക്ക് നൽകിത്തന്നത് ഈ മുഴു ലോകവും ഉള്ള മുഴുവൻ പേരുടെയും ഹൃദയത്തിന്റെ മുറിവുകൾ വെച്ച് കെട്ടുവാനായിട്ടുള്ള പൊട്ടൻഷ്യലാ. തകർന്ന ഹൃദയങ്ങളെ, മുറിവുകളെ വെച്ച് കെട്ടുന്ന യേശു ഇന്ന് അതേ കാര്യം കർത്താവ് നമ്മിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുക. അടുത്ത വാക്യം വായിച്ചു നോക്കി അതിന്റെ താഴേക്ക്. To proclaim liberty to captives and freedom to prisoners. തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിക്കുവാനും. കണ്ടോ, തടവുകാരാണ് ആൾക്കാര്, ബദ്ധന്മാരാണ്, ജയിലിലാണ്, അടിമകളാണ്. ഇതാ മനുഷ്യന്റെ കണ്ടീഷൻ, ചുറ്റുമുള്ള ആൾക്കാരുടെ കണ്ടീഷൻ അതാ. അടിമകളായിരിക്കുകയാണ് ആൾക്കാർ. എന്തൊക്കെ അടിമത്വം ഉള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി അടിമത്വം ഉണ്ട്. ദുശീലങ്ങളുടെ അടിമത്വം, അടിമകളായിരിക്കുക. പിശാച് മനുഷ്യരെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നറിയാമോ? അടിമകളാക്കുക. അവന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പരിപാടി അടിമകളാക്കുക. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ആ അടിമകളെ വിടുവിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വാക്യം പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ബലവാൻ ആയുധം ധരിച്ച് തന്റെ അരമന കാക്കുമ്പോൾ അവന്റെ വസ്തുവക സുരക്ഷിതത്തോടു കൂടിയിരിക്കുന്നു. എന്നാൽ അതിലും ബലമേറിയൻ വന്ന് അവനെ കൊള്ള ചെയ്ത്. ആരാ ബലവാൻ? പിശാചിനെ കുറിച്ച് യേശു പറഞ്ഞൊരു വാക്യം എന്താണ്? ബലവാൻ. അവന് ബലമുണ്ടോണ്ടാണല്ലോ ഇത്രയും പേരെ അടിമകളാക്കി വെച്ചിരിക്കുന്നേ. പക്ഷെ അതിലും ബലമേറിയവൻ വരുന്നു. ആരാണ് ആ ബലമേറിയവൻ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അതിലും ബലമേറിയവൻ വന്നാൽ ഇവന്റെ കൊള്ള, ഇവൻ അടിമയാക്കി വെച്ചിരിക്കുന്നവർ എന്ത് ചെയ്യും? അവിടുന്ന് പുറത്തു കൊണ്ടുവരും. യെസ്, അതാ കർത്താവ് ചെയ്യുന്നേ. ഒത്തിരി പേര് അറിയുന്നില്ല അവർ പിശാചിന്റെ അടിമത്തത്തിലാണെന്ന് തന്നെ. They don't know. They are in the bondage of devil. അറിയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവരടിമകളാണെന്ന്? ചിലരെ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. എക്സ്ട്രീം കേസസ് കാണുമ്പോൾ നമ്മൾ പറയും ഇവരടിമയാ. പക്ഷെ വാട്ട് അബൌട്ട് അതേഴ്സ്? മറ്റുള്ളവര് എങ്ങനെയാ അടിമകളായിട്ട് നടക്കുക? നിങ്ങൾ ആത്മാവിൽ കാണുകയാണെങ്കിൽ കൈകളിലും കാലുകളിലും ചെങ്ങലയിട്ടോണ്ട ഒത്തിരി പേര് നടക്കുന്നേ. ആത്മാവിൽ കാണണം, കൈകളിലും കാലുകളിലും ചെങ്ങലയിട്ടുകൊണ്ട് നടക്കുക. ഞാൻ ചില സമയത്ത് ഇവിടെ ഈ ബ്രോയിലർ ചിക്കനുമായിട്ട് ആ കോഴിയെ കൊണ്ട് ആൾക്കാർ പോകുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അവര് സ്കൂട്ടറിലാണ് പോകുന്നത്, ഇങ്ങനെ തലകീഴായിട്ട് തൂക്കിയിട്ടിരിക്കുക കോഴികളെ. ഏറ്റവും ചുരുങ്ങിയ ഒരു 50 കോഴിയെങ്കിലും കാണും, മുഴുവൻ വണ്ടി നിറച്ചും കോഴി ഇങ്ങനെ തലകീഴായി തൂക്കിയിട്ടിരിക്കുക. പുള്ളിക്കാരൻ ഇങ്ങനെ ഭയങ്കര സ്റ്റൈലായിട്ട് വണ്ടി ഓടിച്ചു പോകുമ്പോൾ കോഴികൾക്ക് എന്തൊരു സന്തോഷം. തലകീഴായിട്ടാണെങ്കിലും ഈ ബാംഗ്ലൂർ പട്ടണം ഒന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ. എത്ര മനോഹരമായ ബിൽഡിങ്ങുകൾ, മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക എന്തൊരു ബിൽഡിങ്ങാണ്. പക്ഷെ അവരറിയുന്നില്ല അല്പം കഴിയുമ്പോൾ ഇവൻ കൊണ്ടുപോകുന്നത് അറുക്കാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞത് മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവരെ അടിമകളായിട്ട് പിടിച്ചിട്ടിരിക്കുക, ബ്രോയിലർ ചിക്കൻ പോലെ. സ്വാതന്ത്ര്യം അവർക്ക് അറിയത്തില്ല. സ്വാതന്ത്ര്യം അകത്താ സഹോദരങ്ങളെ, അകത്താ അകത്താ. ഉള്ളില്ല സ്വാതന്ത്ര്യമുള്ളത്. അനേകരുടെ ഹൃദയത്തിൽ സ്വാതന്ത്ര്യമില്ല. അടിമകളായി വിൽക്കപ്പെട്ടിരിക്കുക, അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ടിരിക്കുകയാണ് ആൾക്കാര്, പാപത്തിന്റെ അടിമകളായിട്ട്. The one who is, one who did sin, he is a slave of sin. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാകുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. They are slaves. യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലെ വാക്യമുണ്ട്, 40 അധ്യായത്തിന്റെ 11 വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയേ. Isaiah 42 verse 22.
എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു, അവരൊക്കെയും കുഴികളിൽ കുടുങ്ങുകയും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടുമിരിക്കുന്നു. അവർ കവർച്ചയായി പോയി, ആരും വിടുവിക്കുന്നില്ല. അവർ കൊള്ളയായി പോയി, മടക്കി തരിക എന്ന് ആരും പറയുന്നതുമില്ല. നിങ്ങളിൽ ആർ അതിനെ ചെവി കൊടുക്കും? ഭാവി കാലത്തേക്ക് ആർ ശ്രദ്ധിച്ച് കേൾക്കും?
ഇസ്രായേലിനെ കുറിച്ച് പറയുക, മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനം, കുഴികളിൽ കുടുങ്ങിയും ജയിലുകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനം. എന്ത് പറയാണ്? കവർച്ചയായി പോയി, കൊള്ളയായി പോയി, ആരും വിടുവിക്കുന്നുമില്ല. അതുമാത്രമല്ല, മടക്കി തരിക എന്ന് ആരും എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഒരു പ്രൊഫറ്റിക് വേർഡാ. സൗരങ്ങളെ, ഈ കൊള്ളയായി കിടക്കുന്ന, കൊള്ളയായി പോയി കവർച്ചയായി പോയിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി നാം ആദ്യം ചെയ്യേണ്ടതെന്നറിയാമോ? കർത്താവെ, അവരെ മടക്കി തരണമേ, അടിമകളായി പോയി അവരെ വിടുവിക്കണമേ. ഈ നിലവിളിയാ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആദ്യം ഉയരണ്ടേ.
ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആരെങ്കിലും പ്രിയപ്പെട്ടവരാണ് ജയിലിലാകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? വല്ലപ്പോഴും ഒന്ന് പോയി കണ്ടേച്ച് കരഞ്ഞിച്ചു പോരുമോ? എന്ത് ചെയ്യും നമ്മള്? നമ്മൾ ഏറ്റവും നല്ല അഡ്വക്കേറ്റിനെ പോയി കാണും, ചെയ്യാവുന്ന കാര്യങ്ങൾ മുഴുവൻ, ഇൻഫ്ലുവൻസ് ഉള്ളിടത്തെല്ലാം പോയി റെക്കമെൻഡ് ചെയ്യും, എങ്ങനെയും ഒന്ന് ഇറക്കണം, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്യും, മുഴുവൻ ചെയ്യും. കഥ പറയാ, ഇവര് കൊള്ളയായി പോയി, ഇവര് കവർച്ചയായി പോയി, പക്ഷെ ആരും അതിനെ എന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അവരെ വിടുവിക്കുക, വിടുവിക്കാനായിട്ടും പോകുന്നില്ല, അവരെ മടക്കിത്തരിക എന്ന് പറയുന്നില്ല. നിങ്ങൾ ആരതിന് ചെവി കൊടുക്കും? കർത്താവ് ചോദിക്കുക. അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാ. പ്രേ ഫോർ ദം. ആത്മാവ് നരകത്തിൽ പോകുന്നത് മാത്രമല്ല സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത്, ഞാൻ പ്രശ്നയുടെ താഴേക്ക് ഒന്ന് ഇറങ്ങി വരണം. യേശു കർത്താവിൽ വിശ്വസിച്ച്, യേശുവിൽ ആശ്രയിച്ച്, യേശുവിന് വേണ്ടി ജീവിക്കാത്ത എല്ലാവരുടെയും ഏറ്റവും ടിപ്പിക്കൽ ലക്ഷണം എന്നറിയാം. ഒന്നാമത്തെ ലക്ഷണം ആങ്സൈറ്റി സിൻഡ്രോം, ആകുലതയാ, സ്വസ്ഥതയില്ല. അത് തന്നെ ഒരു അടിമത്വം, നിങ്ങൾക്കറിയാമത്? നല്ല ചോദിക്കുക. ആകുലത, ആകുലപ്പെട്ട് നടക്കുന്ന ആൾക്കാർ US ഏറ്റവും കൂടുതൽ ചെലവാകുന്ന മരുന്ന് സൈക്യാട്രിക് മെഡിസിൻ ആണെന്നാ പറഞ്ഞേ. സൈക്യാട്രിക് മെഡിസിൻ ഏറ്റവും കൂടുതൽ ചെലവായിക്കൊണ്ടിരിക്കുക. ആകുലത, കാരണം സ്വരങ്ങൾ എല്ലാ ദിവസവും ഈ പ്രശ്നം തീർന്നിട്ട് തീരോ? പ്രശ്നം മാറത്തില്ല. ഓയിലിന്റെ വില കുറഞ്ഞോണ്ടിരിക്കുക, അപ്പോ ഉടനെ പ്രശ്നം. സന്തോഷമായി, പെട്രോൾ അടിച്ചപ്പോ സന്തോഷമായി, പെട്രോളിന് 2 രൂപ കുറഞ്ഞു, ആ അടിച്ചേക്കാം ഫുൾ ടാങ്ക്. പക്ഷേ അപ്പോഴാണത് വേറെ ന്യൂസ് വരുന്നത്, ഓയിലിന്റെ വില ഇടിഞ്ഞാൽ ചില മെച്ചങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ചിലപ്പോൾ മൊത്തം എക്കണോമി ഇതായിട്ട് വരും. മതി, ഞാൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് സ്വസ്ഥമായി ജീവിക്കാമെന്ന് ആരും ചിന്തിക്കരുത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സിസ്റ്ററിനെ കണ്ടപ്പം ആ സിസ്റ്റർ എഴുതി വെച്ചൊരു വേർഡിങ് ബ്യൂട്ടിഫുൾ. ജസ്റ്റ് കർത്താവിനെ കുറിച്ച് ഒക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ, ബൈബിളൊക്കെ വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷെ അവരുടെ നോട്ട്ബുക്കിൽ അവർ എഴുതി വെച്ച് ഞങ്ങളെ കാണിച്ച്. വണ്ടർഫുൾ ആ ഒരു വേർഡിങ്, എന്താണെന്നറിയാമോ? സേഫ്റ്റി ഈസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് പ്രോബ്ലം, ആബ്സെൻസ് ഓഫ് പ്രോബ്ലം, ബട്ട് ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളില്ലാത്തതല്ല, പ്രശ്നങ്ങളില്ലെങ്കിൽ ഐ എം ഓക്കെ, സുരക്ഷിതമാണ് എന്നുള്ളതല്ല. ബട്ട് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സാന്നിധ്യമാണ് സുരക്ഷിതത്വം. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. ഞാൻ ഈ വാക്യം, എനിക്ക് ഓർമ്മ വന്നതിന്റെ കാര്യം ഈ വാക്യം, അതിന് മുൻപേക്ക് ഈ വാക്യം റെലവൻ്റ് അല്ലായിരുന്നു, പക്ഷെ ഏകദേശം 8 വർഷങ്ങൾക്ക് മുൻപാണ് ഈ വാക്യം എന്റെ ജീവിതത്തിൽ റെലവൻ്റ് ആയത്. കൃപയെ പ്രസവിച്ചു കിടക്കുന്ന സമയത്ത് നാട്ടില് ചുറ്റുപാട് മുഴുവൻ, അന്ന് ഐ തിങ്ക് ചിക്കൻ ഗുനിയ വന്നു, ആ ഏരിയ ഫുൾ വന്നു ചിക്കൻ ഗുനിയ. അപ്പൊ അവിടെ നിന്ന്, അപ്പൊ ഞാൻ ആ സമയത്ത് ബെല്ലാരി ഇരിക്കുക, അപ്പോഴാണ് ന്യൂസ് വരുന്നത്. അത് മാത്രമല്ല, അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുക, തൊട്ടടുത്ത് അപ്പുറത്തെ വീട്ടിൽ വന്നു, ഇപ്പുറത്തെ വീട്ടിൽ വന്നു. അതുപോലെ ഇവരുടെ വീട്ടിന്റെ തൊട്ട് ബാക്കിൽ ഒരു ചെറിയ കുളമുണ്ട്, കൊതുക് ഇഷ്ടം പോലെയുണ്ട്, ഇതെല്ലാം കയറാൻ ഏറ്റവും സാധ്യതയുള്ള വീടാ. അത് കഴിഞ്ഞുള്ള അടുത്ത വീടെന്ന് എന്റെ വിശ്വാസം. അപ്പൊ ഞാൻ ഓർത്തു, കുഞ്ഞ് വളരെ ചെറിയ പ്രായമാ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഒരു വചനം തന്നു, അവൻ തന്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറയ്ക്കും, അവന്റെ ചെറുകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അപ്പോഴെനിക്ക് മനസ്സിലായത് ഈ എങ്ങനെയാ തൂവലുകൾ കൊണ്ട് മറയ്ക്കുന്നതെന്ന്. അപ്പുറത്തെ വീട്ടിൽ വന്നു, ഇപ്പുറത്തെ വീട്ടിൽ വന്നു, അവിടെ നിന്ന് കർത്താവ് നിർത്തി, നടുക്കത്തെ വീട്ടിൽ വന്നില്ല, ആ ഏരിയ മുഴുവനും വന്നു. അവൻ തന്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറയ്ക്കും. അപ്പൊ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളില്ലാത്തതല്ല, പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ വാഗ്ദാനം, കർത്താവിന്റെ ഉറപ്പ്, ഇതാ സുരക്ഷിതത്വം. ഇപ്പൊ നമുക്ക് വേണ്ടത് കർത്താവെ പ്രശ്നങ്ങളെല്ലാം മാറ്റണമേ എന്ന് പറയുന്നതല്ല, കർത്താവെ പ്രശ്നങ്ങളുടെ നടുവിലും അവിടുത്തെ സാന്നിധ്യത്തിലായിരിക്കാനായിട്ട് എന്നെ സഹായിക്കണമേ. ചിലരിതുകൊണ്ട് ഈ 91 സങ്കീർത്തനം വായിക്കുന്നു. ചിലരിപ്പോ അതിങ്ങനെ എന്നെ പറഞ്ഞത് അതിങ്ങനെ വായിച്ച് 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 ഇപ്പൊ എന്നെ പറയാം കാണാപ്പാടം പഠിച്ചങ്ങ് വായിക്കുക. പക്ഷെ വായിക്കുമ്പോൾ നിർത്തിയിട്ടൊന്ന് വായിക്കണേ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച്, അവൻ എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും. യെസ്, അത് ചുമ്മാ വായിച്ചാൽ ഒന്നും സംഭവിക്കുന്നുമില്ല. പക്ഷെ അത് ധ്യാനത്തോടുകൂടി ഞാൻ കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ പിന്നെ കർത്താവിന്റെ പ്രൊട്ടക്ഷനായിരിക്കും, അവൻ എന്നെ പരിപാലിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, കൂരിരുളിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും പേടിക്കുകയില്ല. കാരണം എന്താ? ബിക്കോസ് യു ആർ വിത്ത് മീ. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, അതാ നമ്മുടെ ധൈര്യം. ഞാൻ പറഞ്ഞു ഇതായിരിക്കണം നമ്മുടെ ധൈര്യം. പ്രശ്നങ്ങൾ മാറുന്നതല്ല, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുന്നതാ, നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യത്തിലായിരിക്കുന്നതാ, അവന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് അവനോട് പറ്റിയിരിക്കുന്നതാ, അവനോട് ചേർന്നിരിക്കുന്നതാ, അതാ പ്രധാനപ്പെട്ട കാര്യം. Praise the Lord. ഞാൻ പറഞ്ഞു വന്ന സഹോദരങ്ങളെ, ഈ ആൾക്കാർ പാവപ്പെട്ടവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതറിയാൻ വയ്യാത്തതാ. അവരിത് അറിഞ്ഞിരുന്നെങ്കിൽ അവരെത്രയോ ഫ്രീ ആകുമായിരുന്നു അവരുടെ ഉള്ളില്, ഇത്രത്തോളം ഭാരം ചുമക്കേണ്ടി വരത്തില്ലായിരുന്നു, ഈ മരുന്ന് മുഴുവൻ കഴിക്കേണ്ടി വരത്തില്ലായിരുന്നു, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഈ ആകുലത വന്നു കഴിഞ്ഞാൽ അടുത്ത കാര്യം എന്നറിയാം അതിനോട് കൂടുതൽ വരുന്നേ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ആകുലത വന്നാൽ അതിന്റെ കൂടപ്പിറപ്പാണ് കോപം, രണ്ടും ചേർന്നാ പോകുന്നേ, ട്വിൻസാ. ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴേ തന്നെ പെട്ടെന്ന് ദേഷ്യം വരും, ആക്ഷൻ റിയാക്ഷൻ മൊത്തത്തിൽ പ്രശ്ന അല്ലേ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്കാണെങ്കിലും ശ്രദ്ധിച്ചാൽ മതി, ടെൻഷൻ വരുമ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞല്ലേ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം ദേഷ്യമാണ്. പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ അതിന്റെ പിന്നിൽ എന്തോ ടെൻഷൻ, എവിടെയോ ചില കാര്യങ്ങൾ കർത്താവിന് കൊടുക്കാതെ നമ്മൾ പിടിച്ചു വെച്ചിരിക്കുക. അത് നമ്മൾ തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടി കറങ്ങിക്കൊണ്ടിരിക്കുക, നമ്മൾ തന്നെ സൊല്യൂഷൻ നോക്കിക്കൊണ്ടിരിക്കുക, അതിനനുസരിച്ച് ടെൻഷൻ എന്തിക്കൊണ്ടിരിക്കുക, കൂടിക്കൊണ്ടിരിക്കുക. കൂടപ്പറപ്പാ, ട്വിൻസാണത്, രണ്ടും ഒരുമിച്ചേ പോകുള്ളൂ. സ്ഥിരമായിട്ട് കോപിക്കുന്നുണ്ടെങ്കിൽ ഓർത്താ മതി, എന്തോ കാര്യം എപ്പോഴോ എന്താ സ്വസ്ഥതയല്ല, സ്വസ്ഥതയില്ല, സ്വസ്ഥതയില്ല. ഇതുപോലെ ദേഷ്യത്തിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഈ ധൃതി പിടിച്ച് ചെയ്യുന്ന ആൾക്കാരുടെ പ്രത്യേകത അതാ, അവർക്കും പെട്ടെന്ന് ദേഷ്യം വരിക. കാരണം എന്താ, ഒരു സ്വസ്ഥമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇവരെയൊക്കെ കണ്ടിട്ട കർത്താവ് പറഞ്ഞത്, കം ടു മീ ഓൾ ഹു ആർ വിയറി ആൻഡ് ഹെവി ലേഡൻ, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ഉണ്ടോ പ്രിയ സ്വരങ്ങളെ, കർത്താവ് നിത്യജീവൻ കൊടുക്കാനാ വന്നേ. പക്ഷേ അതിനു മുൻപ് കർത്താവ് ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്, അതാ ഞാൻ ഈ പറഞ്ഞു വരുന്നേ. കർത്താവിനെ വിളിക്കുക, കം, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ വരിക. You don't need to carry this. നിങ്ങളത് ചുമക്കേണ്ട കാര്യമില്ലെന്ന്, നിങ്ങൾ ഈ ഭാരം വഹിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ലെന്ന് ഒറ്റ കാര്യം ചെയ്താൽ മതി. There is only one solution. യേശുവിന്റെ അടുക്ക വന്നാ മതി, ബാക്കി കാര്യങ്ങൾ കർത്താവ് ചെയ്തോളൂ. ഇതായിരിക്കണം നമ്മുടെ മെസ്സേജ്. അവരെ കർത്താവിന്റെ അടുക്കിലേക്ക് വിളിക്കുക. കർത്താവിന്റെ അടുക്ക വന്നാൽ അവന്റെ എല്ലാ ഭാരവും മാറും, മാറിയിരിക്കും, മാറിയിരിക്കും. കർത്താവ് ആദ്യം തരുന്ന കാര്യം അതാ. അതുകൊണ്ടല്ല ഒത്തിരി പേര് പറഞ്ഞത്, ആ മീറ്റിംഗിൽ പോയിരുന്നപ്പം ഭയങ്കര ആശ്വാസം കിട്ടി, ആ പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ സമാധാനം, രക്ഷിക്കപ്പെട്ടില്ല അന്നേരവും. ഇവിടെ കിട്ടിയോ? ഞാൻ പറഞ്ഞത് മീറ്റിംഗ് വന്ന് ഇരിക്കുമ്പോൾ തന്നെ ആശ്വാസമാ, അതാ കർത്താവിന്റെ പ്രത്യേകത. അതിനുശേഷം കർത്താവ് അടുത്ത ലെവലിൽ വചനം കേൾപ്പിച്ച് അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരും. പക്ഷെ ആ സാന്നിധ്യത്തിൽ പോലും ഒരാശ്വാസമാ. കാരണം എന്താ? അവിടുത്തെ സന്നിധിയിൽ ആശ്വാസമുണ്ട്, കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പൂർണ്ണതയുണ്ട്. ഇതെല്ലാം കർത്താവിന്റെ സന്നിധിയിലാണ്. അതുകൊണ്ടാണ് ഈശ്വരെ വിളിച്ചത്, കം. ഇനി അതിന്റെ അർത്ഥം കൂടി, രണ്ടാമത്തെ അർത്ഥം കൂടി ഉണ്ട് അതിന്, എന്താണെന്നറിയാമോ? ഈ ഭാരം ചുമക്കുന്നവരെന്ന് പറഞ്ഞാൽ ഈ മതത്തിന്റെ ഭാരം, ദ വെയ്റ്റ് വിച്ച് ദ റിലീജിയൻ ഗിവ്സ്, ഈ മതങ്ങളുടെ എല്ലാം വലിയ ഭാരമാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസമാണ് കുറച്ചും കൂടെ അതിനെക്കുറിച്ച് വെളിച്ചം കിട്ടിയത്. ഈ മതഭക്തി ഇത്രയും ഭാരമുള്ളൊരു കാര്യമില്ല, നമുക്കറിയാൻ വയ്യാത്തതുകൊണ്ടോ? ഒന്നാമത്തെ കാര്യം, എന്തുമാത്രം കാശ് മുടക്കണമെന്നറിയോ? പൂജ ചെയ്യുന്നവർ പൂജ ചെയ്യാൻ കാശ്,
മന്ത്രം ചെയ്യുന്നവർക്ക് മന്ത്രം ചെയ്യാൻ കാശ്, അതുപോലെ തന്നെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്നതിന് കാശ്, ചിലർ നടന്നാ പോകുന്നത്, കാൽ രണ്ട് നീര് വെച്ച് തിരിച്ചു വരിക. ഇത് ചുമക്ക്, ഞാൻ രണ്ടു പ്രാവശ്യം നടന്ന, കർത്താവിനെ അറിയാത്ത കാലത്ത് രണ്ട് പ്രാവശ്യം നടന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുമ്പോ എനിക്ക് ചിരി വരും ആ കാര്യങ്ങളൊക്കെ. വൈകുന്നേരം ഒരിടത്ത് ഭക്ഷണമൊക്കെ കഴിച്ചു, പിന്നെ പൊതി ബാക്കിയുണ്ട്. ഞാൻ ഓർത്തി പോകുന്ന വഴിക്ക് ഭക്ഷണം കിട്ടിയില്ല, രാത്രി മുഴുവൻ നടക്കുന്ന പറഞ്ഞേ. ഒരു മൂന്നാലഞ്ച് പൊതിങ്ങളെ കയ്യിലോട്ട് പിടിച്ചു. കുറച്ച് കഴിഞ്ഞ് നടന്നു നടന്ന് പഠിത്തപ്പോ ഞാൻ പൊതി എടുത്തൊരു ഒറ്റ ഏറ് വെച്ച് കൊടുത്തു. കാരണം ഇതും ചോദന കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇതും ചോദന. ഞാൻ പറഞ്ഞത് ഈ ആൾക്കാർ മുഴുവൻ ചുമന്നിരിക്കുക. മതം എപ്പോഴും മനുഷ്യനൊരു ഭാരമാണ്. യേശു വന്നത് സ്വാതന്ത്ര്യം തരാൻ വേണ്ടിയിട്ടാ. യേശുവിന് മാത്രമേ ഇത് കഴിയത്തുള്ളൂ. എത്രയോ ആൾക്കാര് മുട്ടിലഴയാ എപ്പോഴും. കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ, ബ്രാഹ്മണര് കഴിക്കുന്ന ആ ഉച്ചിഷ്ടത്തിൽ താഴേക്കിടയിലുള്ള ആൾക്കാര് ഉരുളണം. കർണാടകയിലെ ആചാരമാണ്. അതിന്റെ സുപ്രീംകോടതിയിലോ ഹൈക്കോടതിയിലോ കേസും ഒക്കെ ആയിട്ട് വലിയ പ്രശ്നമാണ്. ഈ മതത്തിന്റെ ആചാരങ്ങൾ മുഴുവൻ മനുഷ്യന്റെ മേൽ വലിയ ഭാരമുള്ള നുകമായി വെച്ചിരിക്കുക. കാരണം ഭയത്തിൽ ആൾക്കാർ ജീവിക്കുന്നത്. മുസ്ലിങ്ങളുടെ കടയിൽ നിന്നും മീൻ മേടിക്കരുത്. മീൻ മേടിച്ച എന്തെങ്കിലും സംഭവിക്കോ? അങ്ങനെ പറയുന്ന ആത്മീയ കോളത്തിൽ ആൾക്കാരുണ്ട്. ഏതോ ഒരു സാരിയിൽ ഒരു ആനയുടെ പടം ഉണ്ടായിരുന്നു. ഏതോ കോട്ടൺ സാരിയ, നല്ല സാരിയ. ആനയുടെ പടമോ? പോരാട്ടം. ഇത് മറ്റൊരു ഭാരമാണ്. ആനയുടെ പടം കണ്ടാൽ പോരാട്ടം. ഞാൻ പറഞ്ഞു ഇതൊന്നും ചുമക്കണ്ടെന്ന്. ജീവനുള്ള ആനയെ പേടിച്ചാ മതി, ഈ ആനയൊന്നും നിങ്ങൾ പേടിക്കണ്ട. ഞാൻ പറഞ്ഞു കർത്താവ് നമുക്ക് ഫ്രീഡം തരാൻ വേണ്ടിയാ വന്നതെന്ന്. ഇതൊന്നും ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മെ ഏശത്തില്ലെന്ന്. യാക്കോബിന് ആഭിചാരം ഏൽക്കത്തില്ല, ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ ഫലിക്കത്തില്ല. പേടിക്കുന്നോണ്ടുള്ള കുഴപ്പമാ, പേടിക്കണ്ടെന്ന്. ദാവീദ് പറഞ്ഞു, യഹോവേന്റെ ജീവന്റെ ബലം, യഹോവേന്റെ വെളിച്ചം, ഞാൻ ആരെ പേടിക്കും? ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. കാരണം എന്താ? കാരണം മറ്റൊന്നുമല്ല, യഹോവ എന്റെ ബലം. He is my light and He is my strength and He is my salvation. Salvation. ഒത്തിരി പേര് ശാപത്തെ പേടിക്കുന്നവരെ, ശാപം, തലമുറകളായിട്ടുള്ള ശാപം. ബിസിനസിൽ പരാജയം സംഭവിച്ചാൽ ആദ്യം ആൾക്കാർ ചിന്തിക്കാനറിയോ? ചില ചില ഡൗട്ട് ചോദിക്കാറുണ്ട്, ബ്രദറെ ബിസിനസിൽ പരാജയം വന്നു, ശാപമാണോ? കാരണം നമുക്ക് കേൾക്കുന്ന ഇൻഫർമേഷൻസ് അങ്ങനെയാ, ശാപം. ഒറ്റപ്പാട്ടില്ല അത് മുഴുവൻ എഴുതിയിട്ടുണ്ട്. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ താൻ വഹിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവരിയിൽ അവൻ പിശാചനെ പരാജയപ്പെടുത്തി. അതുകൊണ്ട് ദൈവവൈതൽ എന്തില്ല, ഇനി ശാപമില്ല. ശാപിച്ചോട്ടേക്കു, ഒരാൾ ശവിക്കുക, അയ്യോ ഏറ്റവും കൂടുതൽ പേടി ആൾക്കാർക്ക്, ശാപം ഫലിക്കും. ഞാൻ പറയാം, ഫലിക്കും. ദൈവവൈദന്നെ ഫലിക്കത്തില്ലെന്ന്. യേശു കർത്താവിൽ വിശ്വസിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? ഒരുവൻ ആദാമിൽ അവനെ വെട്ടി, അത്രയും നാൾ അവൻ ആദാമിലായിരുന്നു, അവനെ അവിടുന്ന് വെട്ടി, കാട്ടൊലിവായിരുന്നു, നമ്മെ നാട്ടൊലിവോട് ചേർത്തൊട്ടിച്ചു, ക്രിസ്തുവിലാക്കി. വി വേർ ഇൻ ആഡം, നൗ വി ആർ ഇൻ ക്രൈസ്റ്റ്. ആദാമിൽ നിന്ന് വെട്ടി അവനെ ക്രിസ്തുവിൽ കൊണ്ടുവരുമ്പോൾ പിന്നെ അവൻ എന്തില്ല, അവന് ശാപമില്ല, ശാപമില്ല. നമ്മുടെ ആരെങ്കിലും ശാപമുണ്ട്, ദൈവമക്കൾക്ക് ശാപമുണ്ടെന്ന് കരുതി ഒന്നും പേടിക്കണ്ട. പറഞ്ഞാൽ മതി, എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിൽ മരിച്ചത് കൊണ്ട് എന്ത് ചെയ്തു, എന്റെ ശാപമൊക്കെ മാറിപ്പോയി. ഇനി എല്ലാ ശാപവും മാറ്റാൻ പറയുകയാണെങ്കിൽ പറഞ്ഞാൽ മതി, എല്ലാ ശാപവും മാറിപ്പോവും. ഞങ്ങൾ പ്രാർത്ഥിച്ചാലെന്ന് പറയണം, പറഞ്ഞാൽ മതി, എന്റെ പൊന്നു സഹോദര ഒരു ശാപമുണ്ട്, ദേ വേർത്തോണ്ടിരിക്കുക, ഇത് പോകുന്നില്ല, ഇത് ശാപത്തിന്റെ ഭാഗമാ ഈ വേർപ്പ്. ഇതൊന്ന് മാറ്റിത്തരാമെന്ന് ചോദിച്ചു നോക്കണം. ഇത് മാറ്റിത്തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എവിടെ വേണേലും വരാം, നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് ആൾക്കാര് ഇങ്ങനെ പലവിധമായ ബന്ധനത്തിൽ കിടക്കുക എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതാ ഞാൻ പറഞ്ഞു മതം ഒത്തിരി മനുഷ്യന്റെ മേൽ ഭാരം വെച്ച് വെക്കുക. യേശു വന്ന് നമ്മളെ സ്വതന്ത്രരാക്കാൻ വേണ്ടിട്ടാ നാം ഈ ഭാരം ഒന്നും വഹിക്കണ്ടെന്ന്. കാരണം അവൻ ഭാരം വഹിച്ച എന്തിനു വേണ്ടിട്ടാ, ഭാരമെന്നെ ജീവിക്കുവാൻ എൻ ഭാരമെല്ലാം ചുമന്നവനെ. ഉണ്ടോ, ഭാരമെന്നെ ജീവിക്കുവാൻ എന്റെ ഭാരമെല്ലാം അവൻ ചുമന്നവനാ. അതുകൊണ്ട് നമ്മൾ ഇനി ഇതും ചുമന്നു നടക്കണ്ടെന്ന്, ഭയത്തിൽ ജീവിക്കണ്ടെന്ന്. കാരണം എന്റെ കർത്താവ് അറിയാതെ എന്റെ ഒരു മുടി പോലും പൊഴിയത്തില്ലെന്ന്, എന്റെ കർത്താവ് അനുവദിക്കാതെ ഒരു പിശാചിന് പോലും എന്നെ തൊടാനായിട്ട് കഴിയത്തില്ലെന്ന്. അതായിരിക്കണം നമ്മുടെ ഉറപ്പ്. അതുകൊണ്ട് ആദ്യം നമ്മളൊന്ന് ഫ്രീ ആയെങ്കിലും നമുക്ക് മറ്റുള്ളവരുടെ അടുക്കലേക്ക് ചെന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരെ ഒന്ന് ഫ്രീ ആക്കാൻ പറ്റുള്ളൂ. അല്ലെ, നമ്മൾ കുറച്ചും കൂടെ ഭാരം മാറും, പ്രശ്നം മാറും, മൂന്ന് ദിവസം ഉപവസിച്ചാൽ മതി. അതും മതത്തിന്റെ മറ്റൊരു ഭാരമാ. ഉപവസിക്കേണ്ടത് ഭാരം മാറാൻ വേണ്ടിയല്ലെന്ന്, പ്രശ്നം മാറാൻ വേണ്ടിയല്ല ഉപവസിക്കേണ്ടത്, എന്റെ കർത്താവിന്റെ കൂടെ ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാ, അവന്റെ കൂടെ ഇരുന്ന് ബലം പ്രാപിക്കാൻ വേണ്ടിയിട്ടാ. അല്ലാതെ ഇതൊക്കെ ഭാരമായിട്ട് അല്ല കൊണ്ടു നടക്കേണ്ടത്, കൊണ്ടു നടക്കേണ്ടത്. പ്രൈസ് ദ ലോർഡ്. ഞാൻ പറയട്ടെ സഹോദരൻ, നമ്മുടെ ചുറ്റുപാടുമുള്ള ഒത്തിരി പേര് ഈ നുഖം വഹിച്ചുകൊണ്ടിരിക്കുക, മതത്തിന്റെ നുഖം. എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുന്നത്, മുട്ടിന്മേൽ നീന്തുന്നു, ഉരുളുന്നു, മല കയറുന്നു, തലയെ വലിയ ഭാരമുള്ള കല്ലും വെച്ച് കയറുന്നു, ഏറ്റവും വലിയ കുരിശും ചുമന്നുകൊണ്ട് കിടക്കുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ആൾക്കാർ ചെയ്യുന്നേ. പറഞ്ഞത് അവൻ വന്നത് ബന്ധിതർക്ക് മോചനം കൊടുക്കാൻ വേണ്ടിയിട്ടാ, സ്വതന്ത്രരാക്കാൻ വേണ്ടിയിട്ടാ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അതുകൊണ്ട് ഇനി തുടരുത്, പിടിക്കരുത്, രുചിക്കരുത്, ഈ നിയമങ്ങള് ഇതൊന്നും കൊണ്ട് ഒരു പ്രയോജനമില്ല. എന്നാ ക്ലോസിലായാലും പറഞ്ഞേ, ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. തുടരുത്, പിടിക്കരുത്, രുചിക്കരുത്, വെള്ളിയാഴ്ച ഇറച്ചി കൂട്ടരുത്, മീൻ കൂട്ടരുത്, അങ്ങനെയല്ലോ ഉണ്ടോ. വെള്ളിയാഴ്ച എന്ത് ചെയ്യാൻ പാടില്ല, ഇറച്ചി മീനും കൂട്ടാൻ പാടില്ല. ഞാൻ പറഞ്ഞത് ഇതൊന്നും നമ്മെ ബാധിക്കരുത്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മെ സ്വതന്ത്രരാക്കുന്ന കർത്താവുമായിട്ടുള്ള ജീവിതമാണ്. ഞാൻ പറഞ്ഞു വന്ന സഹോദരങ്ങളെ, ഇവിടെ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് മടങ്ങി വരാം. നമുക്ക് എന്റെ 61 അധ്യായത്തില് 61 അതിന്റെ 3 വാക്യം വായിച്ചു നോക്കി. 3 വാക്യം,
സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും, ദുഃഖത്തിന് പകരം ആനന്ദതൈലവും, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവർ എന്നെ അയച്ചിരിക്കുന്നു.
പിതാവ് എന്തിനാണ് അയച്ചതെന്ന് യേശു പറയുക. Why God the Father has sent Jesus into this world? പ്രൈമറിലി രക്ഷയ്ക്ക് വേണ്ടിയിട്ടാ, ക്രൂശിലെ പ്രവൃത്തി നിർവഹിക്കാൻ വേണ്ടിയിട്ടാ. പക്ഷേ അതിനോടുകൂടെ ചേർന്ന് ഈ കാര്യങ്ങളും കൂടെ നമ്മൾ തിരിച്ചറിയണം. എന്താണ്, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാല. എന്താ അത്? വെണ്ണീറിന് പകരം അലങ്കാരമാല. എന്താ ഈ വെണ്ണീർ എന്ന് പറഞ്ഞാൽ എന്താ? ആഷസ്. നമ്മളറിയത്തില്ലേ ചാരമായി കിടക്കുക എന്ന് പറയത്തില്ലേ. അതിന് പകരം എന്ത് കൊടുക്കുക എന്ന് പറഞ്ഞേ? ഗാർലൻഡ് കൊടുക്കുക, മാല കൊടുക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെ ഈ മാല കൊടുക്കുന്നത്, ആർക്കാ കൊടുക്കുന്നേ? മാല കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? എവിടെ മല കൊടുക്കുന്നേ? ആരെയെങ്കിലും ബഹുമാനിക്കാനും ആദരിക്കാനും വേണ്ടി ചെയ്യുന്ന കാര്യമാണ് എന്ത്? എന്താ കൊടുക്കുന്നേ? മാല കൊടുക്കുന്നേ. ഇവിടെ ഈ രട്ടിലും വെണ്ണീറിലും കിടക്കുന്ന ആൾക്കാരെ അവിടെ എഴുന്നേൽപ്പിച്ചിട്ട് അവർക്ക് എന്നാ കൊടുക്കുന്നേ? അവർക്കൊരു മാല കൊടുക്കുക. ദേ കം ടു ആൻ ഓണറബിൾ പൊസിഷൻ. ഓണറബിൾ പൊസിഷൻ. നീ എനിക്ക് ബഹുമാന്യനും പ്രിയങ്കരനും അമൂല്യനുമാണെന്ന് കർത്താവ് പറയുക. യെസ്, കർത്താവ് നമ്മളെ ആഷസിൽ നിന്ന് പൊക്കിയെടുക്കുന്നത് അലങ്കാരമാല തരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഓണർ ചെയ്യാണ് കർത്താവ് നമ്മളെ. പിന്നെ വീണ്ടും അടുത്ത വാക്യം എന്താണ്? ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും, ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ് ഇൻസ്റ്റെഡ് ഓഫ് മോർണിംഗ്. കരച്ചിലിന് പകരം, വിലാപത്തിന് പകരം കർത്താവ് എന്താ തരുന്നത്? ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ്.
കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് എന്ത് ചെയ്യും? അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ. ഓയിൽ ഓഫ് ഗ്ലാഡ്നസ്. പല ഓയിലുകളുണ്ട്, പല പരസ്യങ്ങളുണ്ട് പല ഓയിലിന്റെ. പക്ഷേ കർത്താവ് പറയാ, കർത്താവിനെ വിടുവിച്ചിട്ട് അവന് കൊടുക്കുന്നത് ഓയിൽ ഓഫ് ഗ്ലാഡ്നസ്, സന്തോഷത്തിന്റെ ഓയിൽ. ആർ യു ഹാപ്പി? ഞാൻ പറഞ്ഞത് ക്രിസ്തീയ ജീവിതം സന്തോഷത്തിന്റെ ജീവിതമാണ്. കാരണം എന്താ? അവൻ നമ്മുടെ വിലാപങ്ങളെ എടുത്തു മാറ്റി, അവൻ നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കി തീർത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കി തീർത്തു. ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യേകത അതാ, നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട്, നമുക്കവിടെ അവകാശവും ഓഹരിയും ലഭിച്ചതുകൊണ്ട്, ദൈവം നമ്മുടെ പിതാവായതുകൊണ്ട്, നമുക്ക് സകലത്തിന് അവകാശം തന്നതുകൊണ്ട്, നാം അവന്റെ പൊന്നോമന മക്കളായതുകൊണ്ട് എന്താണ് സന്തോഷം. ക്രിസ്തി ജീവിതം സന്തോഷത്തിന്റെ ജീവിതമാണ്. അതിൽ കുറഞ്ഞ ഒന്നിലും തൃപ്തിപ്പെട്ടിരിക്കരുത് സഹോദരങ്ങളെ. ചെക്ക് യുവർ ഹാർട്ട്. നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിച്ച് എനിക്ക് സന്തോഷം എപ്പോഴും ഉണ്ടോ? സന്തോഷമുണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും സന്തോഷമില്ലെങ്കിൽ, എപ്പോഴും എനിക്കൊരു സന്തോഷമില്ല എന്നുണ്ടെങ്കിൽ, പ്ലീസ് കം, നമുക്ക് സംസാരിക്കാം ഈ കാര്യങ്ങളെക്കുറിച്ച്. ഞങ്ങളുടെ ഇടയിൽ സന്തോഷം ഉണ്ടായിട്ടല്ല, മറിച്ച് ഏതെങ്കിലും ചില കാര്യങ്ങളായിരിക്കും നമ്മുടെ സന്തോഷത്തെ ബ്ലോക്ക് ചെയ്യുന്നേ. അതെന്താ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാമെന്ന്. എന്തെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒരു തടസ്സമായി നിൽക്കുന്നതുകൊണ്ടാ എപ്പോഴും സന്തോഷിക്കാൻ കഴിയാത്തത്. നമുക്ക് ഒരുമിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കാം, ഒന്ന് പരിശോധിച്ച് നോക്കാം, എവിടെയാ എനിക്ക് എപ്പോഴും സന്തോഷിക്കാൻ കഴിയാത്തത്. ഞാൻ മീറ്റിംഗിന്റെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, മീറ്റിംഗിന് വെളിയിൽ എപ്പോഴും. ക്രിസ്തീയ ജീവിതം സന്തോഷത്തിന്റെ ജീവിതമാണ് പ്രൈമറിലി. കാരണം എന്താ? നമ്മുടെ ഭാരം അവൻ വഹിച്ചു. ഗോഡ് ഈസ് ഫോർ അസ്. കർത്താവ് നമുക്ക് വേണ്ടിയിട്ടാണെന്ന്, നാം ദൈവത്തിന്റെ മക്കളാണെന്ന്, അവകാശികളാണെന്ന്, നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന ദൈവം, നമ്മെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന ദൈവം, അവന്റെ കണ്ണുകൾ നമ്മുടെ നേരെ എപ്പോഴും ഉണ്ട്. യെസ്, ഗോഡ് ഈസ് ഫോർ അസ്. സ്വരങ്ങളെ നല്ല ചോദിക്കി, എപ്പോഴും നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരാൾ നിങ്ങളുടെ കൂടെയുണ്ട്. എങ്ങനെയായിരിക്കും നമ്മളായിരിക്കുന്നത്? നമ്മളത് കാണാത്തോണ്ടാ ഓരോ കൊച്ചു കാര്യങ്ങളിലും. ഞാൻ പറയട്ടെ, ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മെ സഹായിക്കുവാനായിട്ട് കഴിവുള്ള ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഇനി നമുക്ക് തോന്നും ചില കാര്യങ്ങൾ എന്റെ ജീവിതദൈവം പ്രവർത്തിക്കുന്നില്ലല്ലോ. ഞാൻ പറയട്ടെ, അതുപോലും നമ്മുടെ പരമമായ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അവൻ ചില കാര്യങ്ങളിൽ ഇപ്പോൾ നാം ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാത്തത്. നാം ഈ കർത്താവിനെ ഒന്ന് കാണണം, ഇങ്ങനെ ഒന്ന് കാണണം, അവന്റെ ഈ മഹത്വത്തിൽ ഒന്ന് കാണണം. നമുക്ക് വേണ്ടിയിട്ട്, നമ്മെ സഹായിക്കുവാൻ വേണ്ടിയിട്ട്, നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, നമ്മെ വിടുവിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയുള്ളൊരു ദൈവം. ഈ കാഴ്ച പലപ്പോഴും നമുക്ക് മിസ്സാകുന്നേ. കർത്താവിന്റെ ഇമ്പമേറിയ ശബ്ദം പറയാണ്, യു ആർ മൈ ബിലവഡ്, യു ആർ മൈ ബിലവഡ്. ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കേട്ടോണം ഈ ശബ്ദം. ഈ ശബ്ദം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കേട്ടോണം. മടങ്ങി വന്ന ആ പ്രോഡിഗൽ സൺ, അവൻ മടങ്ങി വന്നപ്പോ എന്താ പിതാവ് ചെയ്തേ? ഓടിച്ചെന്ന് അവനെ ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവന് വസ്ത്രം, അവന്റെ കയ്യിൽ മോതിരം, അവൻ അങ്കി, അവന് ചെരുപ്പ്, എന്തിനു ഇതൊക്കെ യേശു കർത്താവ് പറഞ്ഞേ? എന്തെന്നറിയോ? മടങ്ങി വരുന്ന ഒരുവനെ കുറിച്ച് ദൈവം എത്രത്തോളം റിജോയ്സ് ചെയ്യുന്നെന്ന്, എത്രത്തോളം അവനിൽ കർത്താവ് ആനന്ദിക്കുന്നെന്ന്. ഞാൻ പറഞ്ഞ സ്നേഹത്തിന്റെ എക്സ്പ്രഷന്റെ അങ്ങേയറ്റം അത്. ഞാൻ പറയാം, സാറിനെ അപ്പന്മാരൊക്കെ മക്കളെയൊക്കെ എത്ര വയസ്സ് വരെയൊക്കെ ചുംബിക്കും നിങ്ങളൊന്ന് പറഞ്ഞേ? അപ്പന്മാരെന്ന് ചോദിച്ചു എത്ര വയസ്സ് വരെയൊക്കെ ചുംബിക്കും? ഞാൻ പറയാം, ഒരു 5 വയസ്സ്, 6 വയസ്സ്, അങ്ങേയറ്റം പോയ 10 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ പതിയെ നിർത്തി തുടങ്ങും. പിന്നെ ഒരു ചുംബനം കൊടുക്കുന്ന എപ്പോഴാണെന്നറിയോ? കല്യാണം ആകുമ്പോഴത്തേന്, മോന്റെ കല്യാണം ആകുമ്പോൾ അന്ന് കെട്ടിപ്പിടിച്ച് രാവിലെ ഒരു ഫോട്ടോ ഒക്കെ അടിക്കും, ഫ്ലാഷൊക്കെ അടിക്കും, അന്നാണ് പിന്നെ അടുത്ത ചുംബനം ഉള്ളത്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഭയങ്കര ഗ്യാപ്പാന്നെ, പിന്നെ ചുംബനമൊന്നുമില്ല. കാരണം നമുക്കും ഒരു ചമ്മൽ, പിള്ളേർക്കും ഒരു ചമ്മൽ, എന്തിനും അവരെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്. പിന്നെ പറയടാ പോടാ പാടാ മാത്രമേ ഉള്ളൂ, പിന്നെ ചുംബനമൊന്നുമില്ല. പക്ഷെ കർത്താവ് മനോഹരമായ ഒരു പിക്ചർ വരച്ച് കാണിച്ചു. എന്താണെന്നറിയാമോ? മടങ്ങി വന്ന മകൻ,
അവന്റെ പന്നിക്കുട്ടി കിടക്കുന്നവനാ, അവന്റെ ഡ്രസ്സ് ശരിയല്ല, അവന്റെ നടപ്പോലും ശരിയല്ല, എല്ലാം പ്രശ്നമായിട്ട് നിൽക്കുക. അവനിങ്ങോട്ട് വന്നപ്പം ഓടിച്ചെന്ന് അവന്റെ കഴുത്തേലോട്ട് കെട്ടിപ്പിടിച്ചിങ്ങ് ചുംബിക്കാൻ തുടങ്ങി. രണ്ടു തരത്തിൽ നമുക്ക് പറയാൻ നാണമില്ല. എന്താണെന്നറിയാവോ? ഒന്ന്, ഇത്രയും പ്രായമുള്ള മകൻ ഇത്രയും ചുംബിക്കണോ? രണ്ട്, ഇത്രത്തോളം കുഴപ്പം കാണിച്ച് എല്ലാം മുടിപ്പിച്ച് തേച്ച് കഴുകി മടങ്ങി വരുന്നവനെ ഇത്രയും ചുംബിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലേ? പക്ഷെ ദൈവത്തിന്റെ ഹൃദയം ദൈവം അങ്ങ് തുറന്നു കാണിക്കുക. യു ആർ മൈ ബിലവഡ്. സോനാണ് ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ ഹൃദയത്തിനകത്തോട്ടൊന്ന് കയറി ഒന്ന് കണ്ട രക്ഷപ്പെട്ടു. ഇത് കാണാത്തോണ്ടാ നമുക്ക് ഇപ്പോഴും പല കാര്യങ്ങളിലും എന്താ പറയുന്നത്, ആങ്സൈറ്റി അല്ലെങ്കിൽ കൺഫ്യൂഷൻ. അല്ലെങ്കിൽ നമ്മൾ ചെറുതായി വിചാരിക്കുന്നത് കർത്താവ് എന്നെ വിട്ടു എന്നാ പറഞ്ഞ്, കർത്താവ് എന്നെ കാണുന്നില്ല. ഓ, ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന ചുംബിക്കുന്ന കർത്താവ്, നമ്മുടെ കർത്താവ് നാം ഒന്ന് കാണണം. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും, അടുത്തവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. പിന്നെന്താണ്? വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുക്കുവാൻ. മാൻഡിൽ ഓഫ് പ്രൈസ് ഇൻസ്റ്റെഡ് ഓഫ് എ സ്പിരിറ്റ് ഓഫ് ഫെയിന്റിംഗ്. ഇത് കൊടുക്കാൻ വേണ്ടി കർത്താവ് വന്നേ. ഫെയിന്റിംഗ്, വിഷണ്ണ മനസ്സ്, കുനിഞ്ഞിരിക്കുക. ചിലരെ കണ്ടിട്ടില്ലേ, മാറി മൂലക്കിരിക്കുക, എന്നടാ ഈ മൂലക്കിരിക്കുന്നേ, ഓ എന്നാ പറയാനാ. അങ്ങനെയുള്ളവന് കർത്താവ് കൊടുക്കുന്നറിയോ, മാൻഡിൽ ഓഫ് പ്രൈസ്, അവന്റെ ഉള്ളിൽ സ്തുതി, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഈ മീറ്റിങ്ങിലൊക്കെ സ്തുതി കുറയുമ്പം നമുക്കറിയാം എവിടെയോ എന്താണ് ഫെയിന്റിങ് ഫെയിന്റിങ് അടിച്ചിരിക്കുക, അതാ പ്രശ്നം. അതുകൊണ്ടാ സ്തുതി പൊങ്ങാത്തെ, സ്തുതി പൊങ്ങാത്തെ. പിന്നെ പൊട്ടും പൊടിയായിട്ട് അവിടെ നിന്ന് ചില അമുട്ടൊക്കെ പൊട്ടുന്ന പോലെ എന്നെ പറഞ്ഞത്, ഈ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ ചിലരൊക്കെ പൊട്ടുന്നുണ്ട്. സോനങ്ങളെ, ഇതുപോലെ ഈ അവിടെ എവിടെയും ഈ പൊട്ടേണ്ട സാധനം അല്ല ഇത്. ഈ സ്തുതി എന്ന് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാവോ, ഇത് എല്ലായിടത്തും ഒരുപോലെ പൊങ്ങേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താ, ഇനി ഞാൻ നിങ്ങളോട് ഒരു ജസ്റ്റ് ഒരു കാര്യം പറയാം. ഇത് ശിശുക്കളോട് പറയുന്ന എങ്കിലും ആദ്യമായിട്ട് വിശ്വാസി വരുന്നവരോട് പറഞ്ഞൊരു കാര്യം, കുറച്ചേരം നിങ്ങൾ കൈയൊക്കെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് അങ്ങ് സ്തുതിച്ചാൽ മതി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഇത്രയും വർഷമൊക്കെ പി എച്ച് ഡി ഒക്കെ നമ്മൾ കഴിഞ്ഞു, പക്ഷെ എന്തെങ്കിലും ഞാൻ പറയാം, എവിടെയെങ്കിലും ഒക്കെ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ എന്റെ കർത്താവിനെ അറിയുന്നുണ്ട്, അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ഓർത്ത് കൈയൊന്ന് പൊക്കി ഞാൻ പറഞ്ഞ നിർത്തരുത്. ഒരു 10-15 മിനിറ്റ് കർത്താവിനൊന്ന് സ്തുതിക്കാവോ, പിന്നെ നിർത്താൻ പറ്റിയോ എന്നുള്ളതാണ് പിന്നെ പ്രശ്നം. കാരണം അറിയോ, ഈ സ്തുതിക്കുമ്പോ തന്നെ ഉള്ള പിശാചിന്റെ പരിപാടികളെല്ലാം പൊളി ഞാൻ വിട്ടുപോകും. ഞാൻ ചോദിക്കട്ടെ സോരങ്ങളെ, നിങ്ങൾ എത്ര നാളായി നിങ്ങളുടെ പേഴ്സണൽ പ്രയറിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചിട്ട്? ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമെന്ന് കാര്യം പറഞ്ഞേ, നമ്മൾ മൊത്തം ഭാരം വഹിച്ചുകൊണ്ടിരിക്കുക, അത് വേണം. ഇന്ത്യയുടെ മുഴുവൻ ഭാരമായിട്ട് നമ്മൾ നടക്കുന്നത്, ഞാൻ പറഞ്ഞത് പ്രാർത്ഥന വേണം, ഒരു സൈഡിൽ ഭാരങ്ങളൊക്കെ നമ്മൾ വഹിക്കണം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ കഴിഞ്ഞ എത്ര നാളായിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് കർത്താവിന്റെ സന്നിധി ഇരുന്നിട്ട് കർത്താവിനെ ധ്യാനിച്ച് ഒരു 5-10 മിനിറ്റ് കർത്താവിനെ സ്തോത്രം ചെയ്ത് സ്തുതിച്ചിട്ട് എത്ര കാലമായിട്ടുണ്ട്? ബ്രദറെ, ഇങ്ങനെ ചോദിച്ചാൽ ഒന്നുകൂടെ സ്പിരിറ്റ് ഓഫ് ഫെയിന്റിംഗ് ആയി പോകും നിങ്ങൾ പറയുന്നത്. എത്ര നാളായി ഒരു പാട്ട് പാടിയിട്ട്? സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പാട്ടുണ്ട്, ചർച്ച വന്നാൽ പിന്നെ പാട്ടാണ് മുഴുവൻ. പക്ഷെ ഒറ്റയ്ക്ക് എന്റെ കർത്താവിനൊരു കീർത്തനം പാടിയിട്ട്, ട്രൈ ടുഡേ ഇറ്റ്സെൽഫ്, ടുഡേ ടുഡേ, ഇന്ന് ഇന്ന് വീട്ടിൽ പോയിട്ട് ഏതെങ്കിലും സമയത്ത് ഒറ്റയ്ക്ക് കുറച്ച് സമയം ഇരുന്ന് കരമൊന്ന് പൊക്കി പിടിച്ച് മുട്ടുമേ നിന്നോ നടന്നോ അല്പസമയം ഒന്ന് കർത്താവിനെ സ്തുതിക്ക്. ഞാൻ പറയാം, ഇപ്പം നിങ്ങൾ കടന്നു പോകുന്ന ഒത്തിരി ബന്ധനങ്ങൾ പൊട്ടിപ്പോന്ന് കാണാൻ പറ്റും. ഒത്തിരി ബന്ധനങ്ങൾ നമ്മൾ പോലും അറിയാതെ അഴിഞ്ഞു പോകുന്ന കാണാൻ പറ്റും. എനിക്കും മിസ് ചെയ്ത കാര്യമാ. ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് പ്രാവശ്യം ഭയങ്കര പനി, അപ്പോഴത്തെ നമ്മുടെ ഉള്ളിൽ അന്ന് വിശ്വാസം കത്തി നിൽക്കുന്ന സമയമാണ്. ടെറസെ കൂടെ നടന്നങ്ങോട്ട് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്തോടൊപ്പം ഉണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞപ്പോ പനി പോയി. ഇപ്പൊ അന്നേരം ഓടുക, പാരാസെറ്റമോൾ, ഡോളോ, 600 or 650 അത്രയാ. ഞാൻ പറഞ്ഞത് നമ്മൾ ഈ സ്തുതിയൊക്കെ ഇങ്ങ് വിട്ടത് കൊണ്ടാണ് ഒത്തിരി പ്രശ്നം. എൻ്റെ അടുത്ത് നിന്ന് മേടിക്കരുന്നല്ലോ കേട്ടോ, മരുന്നൊക്കെ മേടിക്കണം, പക്ഷെ അതിന് മുൻപ് ഒന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ പിന്നെ ഇതൊക്കെ ചെയ്യാൻ പോകുള്ളൂ. ആദ്യം ഒന്ന് സ്തുതിക്കാൻ തുടങ്ങുക. ഞാൻ പറഞ്ഞത് സ്തുതിയുടെ ജീവിതമാ ക്രിസ്തീയ ജീവിതം. അതിന്റെ ഔട്ട്പുട്ടാ സന്തോഷം, സന്തോഷം, ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ്, സന്തോഷം.
ഇത് നമ്മുടെ ജീവിതം, ഞാനിത് പറഞ്ഞു വന്നെ അറിയോ, ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആരംഭിച്ചത് പുറത്തുള്ളവരുടെ അടുക്കലേക്ക് പോകുന്ന കാര്യം ഇത്ര നേരം പറഞ്ഞു വന്നേ. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, യേശു പറയുകയാണ് എന്തിനു വേണ്ടിട്ടോ, പരിശുദ്ധാത്മാവിന്റെ മേലുണ്ട്. എന്തിനാ, എന്തിനാ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം? ഹൃദയം തകർന്നവരുടെ മുറിവുകൾ വെച്ച് കെട്ടാൻ, ദുഃഖിതന്മാർക്ക് ആശ്വാസം കൊടുക്കുവാൻ, വിഷണ്ട മനസ്സിന് പകരം സ്തുതി എന്ന മേലാട, ഇതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അതാ ഇനി പറഞ്ഞു വന്നേ. കൊടുത്തോ, അവൻ കൊടുത്തോ? 18 വർഷം കൂനിയായിരുന്ന ഒരു സ്ത്രീ കർത്താവ് തൊട്ടു, അവൾ നുവർന്നു. ബെൻഡ് ഡബിൾ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ബെൻഡ് ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നറിയോ, നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാൻ വയ്യാത്ത കൂന്. നമുക്ക് സാധാരണ അറിയാവുന്ന കൂന് എന്താണെന്നറിയോ, ആൾക്കാര് ഇപ്പൊ എന്നാ എന്ത് ചെയ്യും, എളിക്ക് കൈ കൊടുത്തിട്ട് ഒരിച്ചിരി കൂനി നടക്കും അല്ലേ. എളിക്ക് കൈ കൊടുത്തിട്ട് അത്യാവശ്യം കൂന് നടക്കുന്ന ഒത്തിരി പേര് നിങ്ങൾ കണ്ടു കാണും. പക്ഷെ ബെൻഡ് ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമാജിൻ, കൂനി മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. കർത്താവ് തൊട്ടു, അങ്ങനെ പറയണം, അന്നേരം അവൾ നിവർന്നു. That same moment, അവൾ നിവർന്നു. എന്റെ കഥ പറയാണ്, 18 വർഷമായി പിശാജ് ബന്ധിച്ചു വെച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ഈ ശബ്ബത്ത് നാളിൽ സ്വതന്ത്രമാക്കേണ്ടതല്ലയോ? 18 വർഷം പിശാജ് ഒരാളെ ബന്ധിച്ചു വെച്ചു. ആരെ ബന്ധിച്ചു വെച്ചേ? അബ്രഹാമിന്റെ മകള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ ഈസ് എ ജൂ. 18 വർഷമായിട്ട് ഇവള് ഈ സിനഗോഗി വന്നിരിക്കുക. പക്ഷേ കർത്താവിന്റെ ഒരു സ്പർശനം, കാരണം എന്തെന്നറിയാമോ, ദി അനോയിന്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ നിറവ് ബന്ധിതർക്ക് മോചനം കൊടുക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ജനങ്ങളെ പ്രാർത്ഥിക്കണം. ഞാൻ അത് പറയാൻ വേണ്ടി പ്രൈമറിലി വന്നു, പക്ഷെ അങ്ങനെ ടോപ്പിക് ഇച്ചിരി അങ്ങ് മാറിപ്പോയെന്നേ ഉള്ളൂ. ഞാൻ പറയാൻ വന്നത്, ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം പിശാജ് അനേകരെ ബന്ധിച്ചു വെച്ചിരിക്കുക, അനേകരുടെ ഹൃദയങ്ങളിൽ മുറിവുകൾ കിടക്കുക, അനേകർ ഭാരം ചുമന്നു കിടക്കുക, നമ്മുടെ ചുറ്റുപാടുകൾ അനേകം പേര് സന്തോഷമില്ലാതെ ഫെയിൻറ്റഡായിട്ടിരിക്കുക. അവർക്കൊക്കെ ഫെയിൻറ്റിംഗ് ആയിട്ടുള്ളവർക്ക് മാൻഡൽ ഓഫ് പ്രൈസ് കൊടുക്കാൻ, ദുഃഖിതന്മാർക്ക് ആശ്വാസം കൊടുക്കുവാൻ, അവർക്ക് സന്തോഷം ഓയിൽ ഓഫ് ഗ്ലാഡ്നെസ് സന്തോഷത്തിന്റെ എണ്ണ അവരെ തേപ്പിക്കുവാൻ, അവരുടെ ഹൃദയത്തിന്റെ മുറിവുകൾ വെച്ച് കെട്ടുവാൻ. ദ ലാസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, അവർക്ക് നിത്യജീവൻ കൊടുക്കുവാൻ, അതിനായി സുവിശേഷം പ്രസംഗിക്കുവാൻ നമുക്ക് ഈ ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആവശ്യമാണ്, ഈ നിറവ് ആവശ്യമാണ്. സോ കീപ് പ്രേയിങ്, നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. കർത്താവേ, എന്റെ ചുറ്റുപാടുമുള്ള ഒത്തിരി പേരുണ്ട്, അവരെ ഒന്ന് വിടിപ്പിക്കുവാൻ തക്കോണം എന്നെ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യണമേ. അതുകൊണ്ട് നമ്മൾ സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കണ്ടേ. പലപ്പോഴും മറ്റൊത്തിരി ഒത്തിരി ആൾക്കാർ അഭിഷേകം പ്രാപിച്ചു എന്നൊക്കെ ചോദിച്ച് നമുക്ക് കേട്ടത് കൊണ്ട് നമുക്കിപ്പോൾ അഭിഷേകം എന്ന് കേൾക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞത്, കം ടു ദ റിയാലിറ്റി. യേശുവിനെ നോക്ക്, യേശുവിനെ നോക്ക്, ശ്രദ്ധിച്ച് നോക്ക്. ഒറ്റ വാക്കുകൾ വായിച്ച് ഞാൻ ക്ലോസ് ചെയ്യാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 17 വാക്യങ്ങൾ വായിക്കാം. മത്തായി 12:17. ഇതാ Matthew 12:17.
ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ, ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെക്കും. അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. അവൻ കലഹിക്കയില്ല, നിലവിളിക്കയില്ല, ആരും തെരുക്കളിൽ അവന്റെ ശബ്ദം കേൾക്കുകയുമില്ല.
19-ാം വാക്യം verse 19.
ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയും. പുകയുന്ന തിരി കെടുത്തി കളയുകയുമില്ല.
പുകയുന്ന തിരി കണ്ടോ, പരിശുദ്ധാത്മാ അവന്റെ മേൽ ആത്മാവിനെ വെക്കുമെന്ന പറഞ്ഞെ. എന്താ ഈ ആത്മാവിന്റെ പ്രത്യേകത? ചതഞ്ഞ ഓട, അല്ലെങ്കിൽ ഞാങ്ങണ എന്ന് പറയും. എന്ന് പറഞ്ഞ നമ്മുടെ ഈറ്റ പോലുള്ള സാധനം, അത് ചതഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല, ആൾക്കാർ ഒടിച്ചു കളയും. ചതഞ്ഞ ഈറ്റ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ബാംബു ചതഞ്ഞു പോയാൽ പ്രയോജനമില്ല, ഒടിച്ചു കളയും. തിരി പുകഞ്ഞാൽ എന്ത് ചെയ്യും? അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കെടുത്തി കളയും. പക്ഷെ കർത്താവിന്റെ മാത്രം പ്രത്യേകതയാ, എത്ര പ്രയോജനമില്ലാത്ത, ഒരു പ്രയോജനമില്ലെന്ന് കരുതുന്ന വ്യക്തി, അത് കർത്താവ് ഓടിക്കത്തില്ല. നമ്മൾ സാക്ഷ്യം കേട്ട് കാണും, മോഹൻ നായർ, അദ്ദേഹം വീണ് വർഷങ്ങളായി തളർന്നു കിടക്കുക, പക്ഷെ യേശു ചെന്ന് തൊട്ടു, എഴുന്നേറ്റ് നടന്നില്ല അദ്ദേഹം. പക്ഷേ അദ്ദേഹം യേശു തൊട്ടപ്പോൾ സംഭവിച്ച കാര്യം
അദ്ദേഹത്തിന് ഒരു ഇത് കിട്ടി, വാഹനം കിട്ടി, സഞ്ചരിക്കുന്ന ഓടിക്കുന്ന വാഹനം കിട്ടി. അതിൽ മകൻ എടുത്തു വെക്കും, അദ്ദേഹം ട്രാവൽ ചെയ്യും, തളർന്നു കിടക്കുന്ന ആ ദേശത്തുള്ള എല്ലാവരെയും പോയി കാണും. അദ്ദേഹത്തിന്റെ വീട്ടിലൊരു ചർച്ചുണ്ട്, അവിടെ അദ്ദേഹം തളർന്നു കിടക്കുന്ന അനേകരെ താമസിപ്പിച്ചിട്ടുണ്ട്. അനേക സ്ഥലങ്ങളിൽ പോയി സുവിശേഷം പറയും. യേശു തൊട്ടാൽ ചതഞ്ഞ ഓട ഒടിഞ്ഞു പോകത്തില്ല, അവൻ അതിനെ വീണ്ടും ബലപ്പെടുത്തി അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റും. അതാ കർത്താവിന്റെ പ്രത്യേകത. എത്ര ചതഞ്ഞതായിക്കോട്ടെ, എത്ര പ്രയോജനമില്ലാത്തതായിക്കോട്ടെ, അവന്റെ ഒരു സ്പർശനത്തിന് പുകയുന്ന തിരി പുകഞ്ഞു തീരുക. ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന് ചിന്തിക്കുന്ന ജീവിതത്തിലേക്ക് യേശു വന്ന് തൊട്ടാൽ അത് വീണ്ടും കത്തിച്ച് അവൻ എണ്ണയൊഴിക്കും, അവൻ പുതിയ തിരിയിടും, അവനത് കത്തിക്കും, അനേകർക്ക് പ്രകാശം ലഭിക്കും. ബിക്കോസ് ഹീ ഈസ് ഗോഡ്. അവിടും ദൈവമാ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.